നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ രൂക്ഷമായതോടെ പുക നിറഞ്ഞ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. ഇതോടെ ന്യൂ സൗത്ത് വെയിൽസിൽ വായുമലിനീകരണം അപകടകരമായ നിലയിലേക്ക് എത്തിയെന്നാണ് പാരിസ്ഥിതിക വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇത് ശ്വസിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുകമൂടിയ അന്തരീക്ഷം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും ഇതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം കരുതലുകൾ എടുക്കണമെന്നും വിവരിക്കാൻ സിഡ്നിയിൽ GP ഡോക്ടർ ഷഹീർ അഹമ്മദ് കൈദാൽ ചേരുന്നു. നമസ്കാരം ഡോക്ടർ ഷഹീർ അഹമ്മദ് കൈദാൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ഡോക്ടർ, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മിക്ക സംസ്ഥാനങ്ങളും ഇപ്പോൾ കാട്ടുതീ ഭീഷണി നേരിടുകയാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഹെയ്സ് അഥവാ പുക മൂടിയ ഒരു അന്തരീക്ഷമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നതും. ഹെയ്സ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതായത് ഈ ഫോഗും ഹെയ്സും സ്മോക്കും ഇതൊക്കെ പുക നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഹെയ്സ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും?
ഈ ഹെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുകയുള്ള മഞ്ഞ് എന്നാണ്, മൂടൽ മഞ്ഞിനും ഹെയ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്മോക്കി ഹെയ്സ് എന്നാണ് പറയുന്നത് ഏറ്റവും നല്ലത്. പിന്നെ അല്ലെങ്കിൽ സ്മോക്ക്, വൈൽഡ് സ്മോക്ക്, വൈൽഡ് ഫയർ സ്മോക്ക് എന്ന പല രീതിയിൽ പറയും. പക്ഷേ ഇപ്പൊ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ വേനൽക്കാലമാണ്, അതികഠിനമായ ചൂടിൽ കൂടെയാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചൂടിനോടനുബന്ധിച്ച് വൈൽഡ് ഫയറിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന പുകയാകുമ്പോൾ നമുക്കത് ശരിക്ക് വളരെ ദൂരത്തുള്ള ഹെയ്സ് ആണെങ്കിൽ പോലും ഈ കത്തുന്ന പുകയുടെ ഒരു മണം നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്, സ്മോക്കി ഹെയ്സ് ആണ് അല്ലെങ്കിൽ വൈൽഡ് ഫയർ സ്മോക്ക് ആണെന്ന്
അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഈ ഹെയ്സ് ശ്വസിക്കുന്നത് അപകടകരമായി ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറയാൻ കാരണം? കാരണം ഒരുപാട് മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ, പുറത്തിറങ്ങരുതെന്നും അല്ലെങ്കിൽ ഇത് ശ്വസിക്കരുതെന്നും ഉള്ള മുന്നറിയിപ്പുകൾ ധാരാളമുണ്ട്.
ഉണ്ട്. ഭാഗ്യവശാൽ ഈ പ്രതിഭാസം നമ്മുടെ നാട്ടിൽ, ഓസ്ട്രേലിയയിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഒന്നോ രണ്ടോ ദിവസം വില കൂടി വന്നാൽ ഒരാഴ്ച കൊണ്ട് മാറിപ്പോകും. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാവിധ പുകയും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രത്യേകിച്ച് വൈൽഡ് ഫയർ ആകുമ്പോൾ ഈ പുകയിൽ കൊണ്ടുവന്ന കാർബൺ മോണോക്സൈഡ് കൂടാതെ ഈ മരങ്ങളൊക്കെ കത്തിയിട്ട് അതിന്റെ പുകയും ആ പുക കൂടാതെ പാർട്ടിക്കിൾസ്, അപ്പൊ ഇത് നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട്. അപ്പൊ ഇതിലൊക്കെ വിഷകരമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിക് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും നമ്മുടെ ഈ ശ്വാസകോശത്തിന്റെയും മൂക്കിന്റെയും വായുടെയൊക്കെ ഉള്ളിലുള്ള പ്രതലങ്ങളിൽ. അത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അത് അതികഠിനമായ പുകയിൽ കൂടി നടന്നു പോകുന്നവർക്കാണ് അത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ഈ പാർട്ടിക്കിൾസ് വന്നിട്ട് കെമിക്കൽ റിയാക്ഷനും മെക്കാനിക്കൽ റിയാക്ഷനും അലർജിക് റിയാക്ഷനും ഒക്കെ ഉണ്ടാക്കും.
ഓക്കേ, അപ്പൊ ഈ പാർട്ടിക്കിൾസ് ആണല്ലോ ഇപ്പൊ ഹെയ്സിൽ കാണപ്പെടുന്നത് അല്ലേ?
അതെ.
അപ്പൊ ഈ ഹെയ്സ് ഇത് ശ്വസിക്കുന്നത് വഴി എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? പുറത്തിറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്.
ആസ്മയും എംഫൈസീമയും ഉള്ളവരാണെങ്കിൽ ഇത് തടയുന്നതാണ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത്. എങ്കിലും പിന്നെ ആസ്മ, എംഫൈസീമ, ഇത് കൂടാതെ ഹാർട്ട് അറ്റാക്ക് വരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ അലർജി, തുമ്മൽ, ഈ മൂക്കടപ്പ്, സൈനസ് ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്ക് പോലും ഈ പാർട്ടിക്കുലർ മാറ്ററും പുകയും അത് കൂടുതലായി ശ്വസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഡയറക്റ്റ് കെമിക്കൽ ആൻഡ് ടോക്സിക് എഫക്റ്റുകൾ കാരണം അവർക്ക് ഈ അസുഖങ്ങളൊക്കെ വരാം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ഇതൊക്കെ വരാം, ശ്വാസ തടസ്സം വരാം, കണ്ണിലും ഈ ടോക്സിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ്, അലർജി ഉള്ളവർക്ക് കൂടുതലാവാം. അല്ലാത്തവർക്ക് പോലും കണ്ണിന് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മൂക്കിന്റെ പിറകിലുള്ള ഭാഷം പോലെ തന്നെയാണ് വായുടെ പിറകിലുള്ളതും. നമ്മൾ ഫാരിങ്സ്, ടോൺസിൽസ് എന്നൊക്കെ പറഞ്ഞു, അവിടെയും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷനും അലർജിക് ആയിട്ടുള്ള അസുഖങ്ങളും ഒക്കെ വരാം.
ഓക്കെ, ഈ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ചെല്ലുന്നത് വഴി അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഡോക്ടർ പറഞ്ഞല്ലോ. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഇതുകൊണ്ടാണ്
നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്ന ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ നെഞ്ഞത്ത് എന്തെങ്കിലും ശബ്ദമോ വരുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. പിന്നെ ഹൃദയത്തിന്റെ അസുഖമുള്ളവരാണെങ്കിൽ അവർക്ക് നെഞ്ചിൽ വേദനയും നെഞ്ചിടിപ്പും കാലിൽ നീരൊക്കെ വരുന്നത് കാണാം. പിന്നെ ഈ അലർജി മൂക്ക് കണ്ണിന്റെ അലർജി സ്കിന്നിന്റെ അലർജി ഒക്കെ വരുന്നതാണെങ്കിൽ ഇത് തടയുക. ഇത് ലക്ഷണങ്ങൾ കണ്ണിൽ ചൊറിച്ചിലായിരിക്കും അധികം അനുഭവപ്പെടുക, മൂക്കൊലിപ്പ് അനുഭവപ്പെടും. പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ വേദനയും തലവേദനയും തുമ്മലും ഒക്കെ വരാം.
അതുപോലെ തന്നെ ഇപ്പൊ പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എ സിയും ഒക്കെ ഓൺ ആക്കുമ്പോൾ അതിലൂടെയും ഇത് നമ്മൾ ശ്വസിക്കാൻ സാധ്യതയില്ലേ?
തീർച്ചയായും. അതുകൊണ്ട് തന്നെയാ പറയുന്നത് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ റീസർക്കുലേഷൻ മോഡിലേക്ക് എ സി വർക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അകത്തുള്ള കാറ്റ് തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് കാറ്റ് വിടുന്ന പുറത്തുനിന്നുള്ള കാറ്റ് നമ്മൾ അകത്തേക്ക് വിടാതെ ഉള്ള ഒരു മോഡലായിരിക്കണം എ സി ഒക്കെ വർക്ക് ചെയ്യേണ്ടത്.
ഓക്കെ, ഇത് കുട്ടികളെ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഇത് സാരമായി ബാധിക്കാൻ ഇടയുണ്ടല്ലോ അല്ലേ?
അതെ അതെ, അവർക്ക് അവരാണ് ഏറ്റവും വൾണറബിൾ. കാരണം അവർക്ക് സ്വന്തം വിഷയത്തെ കുറിച്ച് മുൻകൂട്ടി കാണാനും അതിനനുസരിച്ചുള്ള നടപടി എടുക്കാനും കഴിയത്തില്ലല്ലോ. പ്രായം മൂത്തവരും കുട്ടികളും പിന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കൊക്കെ പ്രിക്കോഷണറി മെഷേൺസ് എടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ കുട്ടികളും മുതിർന്നവരും ഡിഫറെന്റ് ലേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ആശങ്കിക്കേണ്ടതുണ്ട്, അവരെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്.
ഓക്കെ, ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ കരുതലുകൾ എടുക്കാം?
ഈ സ്മോക്കി ഹേസിനെ കുറിച്ച് പറയുമ്പോൾ ചൂടിനെ കുറിച്ചും കൂടി പറയണം. അപ്പോൾ അമിതമായ ചൂടാണ്, അപ്പൊ ഹീറ്റ് സ്ട്രോക്ക് വരും, നമ്മുടെ ശരീരത്തിൽ നിർജലീകരണം സംഭവിച്ച് മറ്റു പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന്, ഇത്തരം അവസ്ഥയിൽ സ്മോക്കി ഹേസ് കാണുമ്പോൾ നിർബന്ധിത അവസ്ഥ അല്ലെങ്കിൽ പുറത്ത് പോകാതിരിക്കുക, വീടിനകത്ത് തന്നെ കഴിയുന്നത് ഇരിക്കുക, ജനലുകളും വാതിലുകളൊക്കെ അടച്ചിരിക്കുക, അകത്തേക്ക് ഈ പുക വിടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എയർ കണ്ടീഷൻസ് ഈ റീസൈക്ലിംഗ് മോഡിൽ വേണേൽ പ്രവർത്തിക്കാം, വീട് തണുപ്പിച്ചു വെക്കാം. പിന്നെ പുറത്ത് പോകൽ നിർബന്ധമാണെങ്കിൽ സ്മോക്കി ഹേസിൽ കൂടി കുറേ നേരം നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരസുഖം ഇല്ലാത്ത ആൾ പോലും ഈ മെഡിക്കൽ മാസ്ക്, സാധാരണ ടവലോ അല്ലെങ്കിൽ തുണിയോ വെച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് മുഖം പൊത്തിയത് കൊണ്ടോ കാര്യമില്ല. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് 2 മൈക്രോണൊക്കെ വലിപ്പമുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ടിക്കൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ തടയുന്ന കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന മാസ്ക് തന്നെ ഉപയോഗിക്കണം. അത് പല സൈസിലുണ്ട്. N95 എന്ന് പറഞ്ഞാൽ 95% പാർട്ടിക്കിൾസും ബ്ലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ R99, പിന്നെ P100 എന്നൊക്കെ പറഞ്ഞിട്ട് 100% ബ്ലോക്ക് ചെയ്യുന്ന മാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും എല്ലാ മാസ്കും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ശ്വാസം തടസ്സം പൊതുവേ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 100% ബ്ലോക്ക് ചെയ്യുന്ന മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു വിമിഷ്ടം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നോക്കി തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള ഫാർമസിസ്റ്റിനെയോ കെമിസ്റ്റിനെയോ അല്ലെങ്കിൽ GP യോ സമീപിക്കുന്നത് നന്നായിരിക്കും. മാസ്ക് ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ മുഖത്ത് പൂർണ്ണമായും ഫിറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗിക്കണം. പിന്നെ ഇതൊന്നും പറ്റായില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വായും മൂക്കും ഒക്കെ കഴുകിക്കൊണ്ടിരിക്കണം. കണ്ണ് കഴിയുന്നതും ഇത്ര കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആസ്മ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു വിഷയമാണത്. അത് അറിയാത്തവർ അവരുടെ GP യെ സമീപിക്കണം. ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മയുടെ അറ്റാക്ക് വന്നാൽ ഉടനെ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് ചിലപ്പോൾ ഇൻഹേലറുകൾ കൂടുതലായി ഉപയോഗിക്കുക, അത് നിർബന്ധമായും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. കയ്യിൽ ആശ്വാസദായകമായിട്ടുള്ള വെൻഡോലിൻ അല്ലെങ്കിൽ സാൽബ്യൂട്ടമോൾ, പിന്നെ ബ്രിക്കാനിൽ അല്ലെങ്കിൽ ടെർബ്യൂട്ടാലിൻ എന്നൊക്കെ പറയുന്ന ഇൻഹേലറുകൾ കയ്യിൽ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ എംഫൈസീമ അല്ലെങ്കിൽ COPD ഇൻഫെക്ഷൻ ഒക്കെ വരുന്നവരാണ്, കഫം അമിതമായി വരുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതും നേരത്തെ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇതെല്ലാം അവരവരുടെ GP യോട് കൺസൾട്ട് ചെയ്ത് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്.
ഓക്കെ, ഇപ്പം ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവരോ
അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാണ്. ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഒന്ന് പുറത്ത് ഈ സാധാരണ അവരോട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ നടക്കാനൊക്കെ പറയുന്നതാണ്, പക്ഷേ സ്മോക്കി ഹേസ് ഉള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എപ്പോഴും, ആവശ്യത്തിൽ അനുസരിച്ച് വെള്ളം കുടിക്കണം. പിന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഈ നാവിനടിയിൽ ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിക്കാം ഡോക്ടറുടെ ഉപദേശം അനുസരിച്ചിട്ട്. അത് പെട്ടെന്ന് മാറുന്നില്ല എങ്കിൽ ഡോക്ടറെയോ അല്ലെങ്കിൽ എമർജൻസിയോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, രക്തസമ്മർദ്ദത്തിന്റെ മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ സാധാരണ രണ്ടോ മൂന്നോ നാലോ ഗുളികകളൊക്കെ കഴിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. അത് ഇത്തരം അതികഠിനമായ ചൂടുള്ള അവസ്ഥയിൽ സ്മോക്കും കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ രക്തസമ്മർദ്ദം അല്പം കുറയാൻ സാധ്യതയുണ്ട്. അതും അപ്പോൾ മരുന്ന് കഴിക്കുകയും വെള്ളം അതിനനുസരിച്ച് കുടിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കിഡ്നിയെയും ബാധിക്കും. അതുകൊണ്ട് ജലപാനീയം നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ്. ബി പി കുറയുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ജി പി എ കണ്ട് അതിന്റെ ഗുളികയുടെ ഡോസ് കുറയ്ക്കേണ്ട ആവശ്യമായി വരും. പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് സംബന്ധിച്ചോളം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം കുട്ടിക്ക് രക്തത്തിൽ കൂടി ഈ പോയിസണുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സ്മോക്കിൽ കൂടിയുള്ള പാർട്ടിക്കിൾസ് രക്തത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മാതാവിനുണ്ടാവുന്ന അസുഖങ്ങളൊക്കെയും ഈ ഗർഭസ്ഥ ശിശുവിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അതൊന്ന് ഒന്നുകൂടി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ഷഹീർ അഹമ്മദ് കൈതാൽ.
എനിക്ക് ഈ അവസരം തന്ന എസ് ബി എസിനോടും പ്രത്യേകിച്ച് സാൽവിയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.